മത്തായി അദ്ധ്യായം 5. അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ യേശു കണ്ടു. അതിനാൽ അവൻ മലമുകളിലേക്ക് കയറിയിരുന്നു. അവന്റെ ശിഷ്യന്മാർ അവന്റെ സമീപത്തേക്ക് വന്നു. യേശു ജനങ്ങളെ പഠിപ്പിച്ചു. അവൻ പറഞ്ഞു,
ആത്മീയമായി ഇനിയും ഏറെ പ്രാപിക്കണമെന്നറിയുന്നവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവം അവരെ ആശ്വസിപ്പിക്കും. വിനീതരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് വാഗ്ദത്ത ഭൂമി ലഭിക്കും. എല്ലാറ്റിനുമുപരി നീതി കാംക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവം അവരെ പൂർണ്ണ സംതൃപ്തരാക്കും. മറ്റുള്ളവരോട് കരുണ കാട്ടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മനഃശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവസന്നിധിയിലെത്തും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവം അവരെ തന്റെ പുത്രന്മാരെന്ന് വിളിക്കും. നന്മ ചെയ്തിട്ട് പീഡയനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആളുകൾ നിങ്ങളെ ദുഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എന്നെ നിങ്ങൾ അനുഗമിക്കുന്നു എന്നതിനാൽ അവർ നിങ്ങൾക്കെതിരെ എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യും. എന്നാൽ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക. ഒരു വലിയ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകരോടും ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നാൽ ഉപ്പിന് അതിന്റെ സ്വാദ് നഷ്ടപ്പെട്ടാൽ ഒന്നിനും അതിന്റെ ലവണത്വം തിരിച്ചു നൽകാനാവില്ല. അതിന്റെ ലവണത്വം നഷ്ടമായാൽ ഉപ്പ് പിന്നെ ഒന്നിനും കൊള്ളരുതാത്തതാകും. അത് വലിച്ചെറിയപ്പെടുകയും ചവിട്ടി നടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ നിർമ്മിക്കപ്പെട്ട നഗരം മറച്ചുവെക്കാനാവില്ല. ആരും വിളക്ക് പാത്രത്തിനടിയിൽ വയ്ക്കാറില്ല, അവർ വിളക്ക് മേശമേൽ വയ്ക്കും. അപ്പോൾ വീട്ടിലെ എല്ലാവർക്കുമായി അത് പ്രകാശം ചൊരിയും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാകണം. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം പ്രവർത്തിക്കുക. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ആളുകൾ സ്തുതിക്കും വിധം ജീവിക്കുക. മോശയുടെ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെയോ നശിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതരുത്. അവരുടെ ഉപദേശങ്ങളെ സാർത്ഥകമാക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഭൂമിയും സ്വർഗവും കടന്നു പോകും വരെ ന്യായപ്രമാണത്തിനൊരു മാറ്റവും വരില്ല. എല്ലാം സംഭവിച്ചു കഴിയുന്നവരേക്കും അതിന് വള്ളിപുള്ളി വ്യത്യാസം പോലും സംഭവിക്കില്ല. അപ്രധാനമെന്ന് തോന്നിക്കുന്ന കൽപ്പന കൂടി അനുസരിക്കണം. ആരെങ്കിലും നിയമത്തിലെ ഏറ്റവും അപ്രധാനമായ കൽപ്പനയെ നിരസിക്കുകയോ അതനുസരിക്കരുതെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയോ ചെയ്താൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും നിസാരനായി കരുതപ്പെടും. എന്നാൽ ന്യായപ്രമാണം അനുസരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്ത് വലിയവനായി കരുതപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നു, ശാസ്ത്രിമാരെക്കാളും പരീശന്മാരെക്കാളും മെച്ചപ്പെട്ട ധർമാനുഷ്ഠാനം നിങ്ങൾക്കുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പ്രവേശനം കിട്ടില്ല. ആരെയും കൊല്ലരുത്. കൊലയാളിയെ നിയമാനുസൃതമായി നേരിടണം എന്ന് പണ്ടുള്ളവരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റുള്ളവരോട് ക്രോധമരുത്. എല്ലാവരും നിങ്ങളുടെ സഹോദരന്മാരാണ്. മറ്റുള്ളവരോട് കോപിക്കുന്നവനെയും നിയമം പിടികൂടും. നിങ്ങൾ മറ്റൊരുവനെ നിന്ദിച്ചാലും നിങ്ങളെ യഹൂദസമിതി വിധിക്കും. മറ്റൊരുവനെ നിങ്ങൾ വിഡ്ഢിയെന്ന് വിളിച്ചാൽ നിങ്ങൾ നരകത്തീയിൽ പതിക്കും. നീ ദൈവത്തിന് കാഴ്ചവസ്തു നൽകുമ്പോൾ നിന്റെ സഹജീവികളെ ഓർമ്മിക്കുക. നിങ്ങൾ കാഴ്ചവസ്തു യാഗപീഠത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് പിണക്കമുണ്ടെന്ന് ഓർമ്മിച്ചാൽ കാഴ്ചവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് പോകുക. പോയി അയാളുമായി ഉടൻ രമ്യതയിലാകുക. എന്നിട്ട് തിരിച്ചു വന്ന് കാഴ്ചയർപ്പിക്കുക. നിങ്ങളുടെ ശത്രു നിങ്ങളെ കോടതി കയറ്റുമ്പോൾ അവനുമായി ചങ്ങാത്തത്തിലാകുക. കോടതിയിലേക്ക് പോകും മുമ്പേ തന്നെ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾ നിങ്ങളെ ന്യായാധിപനെ ഏൽപ്പിച്ചേക്കാം. ന്യായാധിപൻ നിങ്ങളെ തടവിലാക്കേണ്ടതിലേക്കായി ഭടനെ ഏൽപ്പിച്ചേക്കാം. നിങ്ങൾക്കുള്ളത് മുഴുവനും കൊടുത്തു തീർക്കാതെ നിങ്ങൾക്ക് മോചനം കിട്ടില്ലെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. വ്യഭിചരിക്കരുത് എന്ന കൽപ്പന അവരെ അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ലൈംഗികമായ പാപം ചെയ്യണമെന്ന ആശയോടെ ആരെങ്കിലും ഒരു സ്ത്രീയെ നോക്കിയാൽ തന്നെ അയാൾ ആ സ്ത്രീയുമായി ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ വലത് കണ്ണ് പാപം ചെയ്യാൻ കാരണമായാൽ അത് പറിച്ചെറിയുക. ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരവയവം നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ വലത് കൈ പാപം ചെയ്യാൻ കാരണമായാൽ അത് വെട്ടിക്കളയുക. മുഴുവൻ ശരീരവും നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരവയവം നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് വിവാഹമോചന പത്രം കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുകയാണ്. അവൾ വ്യഭിചാരിണിയാണെങ്കിൽ മാത്രമേ അവളെ ഉപേക്ഷിക്കാവൂ. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരിയാണ്. നിങ്ങൾ ഒരാൾക്ക് വാഗ്ദാനം നൽകിയാൽ അതൊരിക്കലും ലംഘിക്കരുത്. കർത്താവിനോടുള്ള വാഗ്ദാനം പാലിക്കുക എന്നും പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഒരിക്കലും സത്യം ചെയ്യരുത്. സ്വർഗത്തിന്റെ പേരിൽ വാക്ക് നൽകരുത്. എന്തെന്നാൽ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയുടെ പേരിലും വാഗ്ദാനം നടത്തരുത്. എന്തെന്നാൽ ഭൂമി ദൈവത്തിൻ്റെതാണ്. യെരുശലേമിന്റെ പേരിലും വാഗ്ദാനം നടത്തരുത്. എന്തെന്നാൽ അത് ദൈവത്തിന്റെ നഗരമാണ്. സ്വന്തം ശിരസിന്റെ പേരിലും ശപഥം ചെയ്യരുത്. നിങ്ങളുടെ ഒരു മുടിയിഴ കറുപ്പിക്കുവാനോ വെളുപ്പിക്കുവാനോ നിങ്ങൾക്കാവില്ല. അതേ എന്ന് ചെയ്യാവുന്ന കാര്യത്തെപ്പറ്റി മാത്രം പറയുക, അതല്ലാത്തവ അല്ല എന്നും. ഇതിലുമധികമുള്ളതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് ചെറുത്ത് നിൽക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ വലത്തെ ചെകിടത്ത് അടിച്ചാൽ തിരിഞ്ഞ് നിങ്ങളുടെ ഇടത്തെ ചെകിട് അവന് കാട്ടിക്കൊടുക്കുക. നിങ്ങൾക്കെതിരെ കോടതിയിൽ പോയി നിങ്ങളുടെ കുപ്പായം നേടാൻ ശ്രമിക്കുന്നവനെ നിങ്ങളുടെ മേൽക്കുപ്പായവും എടുക്കാൻ അനുവദിക്കുക. ഒരുത്തൻ ഒരു നാഴിക നടക്കാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ അവനോടൊപ്പം രണ്ട് നാഴിക നടക്കുക. നിങ്ങളോട് ചോദിക്കുന്നവന് കൊടുക്കുക. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായ്പ വാങ്ങാൻ വരുന്നവന് അത് നിരസിക്കരുത്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ വെറുക്കുക എന്നും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ യഥാർത്ഥ മക്കളായിരിക്കും. നിങ്ങളുടെ പിതാവ് ദുഷ്ടർക്കും ശിഷ്ടർക്കും വേണ്ടി സൂര്യനെ ഉദിപ്പിക്കുന്നു, നല്ലവർക്കും ദുഷ്ടന്മാർക്കും വേണ്ടി അവൻ മഴ പെയ്യിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലം കിട്ടുകയില്ല. ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യും. നിങ്ങളുടെ സ്നേഹിതരെ മാത്രമേ നിങ്ങൾ ആശംസിക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒട്ടും മെച്ചമല്ല. ദൈവചിന്ത ഇല്ലാത്തവർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം.